إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഉറക്കമെന്നുള്ളത്. പകൽ മുഴുവൻ റിസ്ഖിന് വേണ്ടി കഷ്ടപ്പെട്ട് ക്ഷീണിച്ചു വന്ന മനുഷ്യന് രാത്രിയിൽ ഒരു വിശ്രമമെന്ന നിലക്ക് വലിയൊരാശ്വാസമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ വലിയൊരു നിഅമത്താണ് ഉറക്കമെന്നുള്ളത്. സഹോദരങ്ങൾ, നാം അത് ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്നെങ്കിലും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കോടികൾ സമ്പാദിക്കുന്ന മനുഷ്യന്മാർ പോലും, ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളുള്ള ആളുകൾ പോലും ചിലപ്പോൾ ഉറക്കം അവർക്ക് സാധിക്കുന്നില്ല. ഉറക്കിന് വേണ്ടിയുള്ള മരുന്നുകളും മറ്റും കഴിച്ചുകൊണ്ട് അവർ വളരെ പ്രയാസപ്പെടുകയാണ്. അവന്റെ ധനം അവൻ ഉപകരിക്കാതെ ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന അവസ്ഥകളിൽപ്പെട്ട ഒരവസ്ഥയാണത്. അപ്പോൾ സഹോദരങ്ങളെ, ഉറക്കമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി നിശ്ചയിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഓരോ അനുഗ്രഹത്തിന്റെയും വില നാം തിരിച്ചറിയുക അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ഏതൊരു അനുഗ്രഹത്തിന്റെയും അവസ്ഥ എങ്ങനെയാണ്? അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിൽ വല്ല കുറവും വരുമ്പോൾ നാം അത് തിരിച്ചറിയും. എത്ര എത്ര ആളുകൾ അവർക്ക് രോഗങ്ങൾ കൊണ്ടും അതുപോലെയുള്ള മറ്റു പ്രയാസങ്ങൾ കൊണ്ടും പട്ടിണി കൊണ്ടുമൊക്കെ ഉറങ്ങാൻ സാധിക്കാതെ അവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മളിൽ പലരും ഉറക്കത്തിന്റെ ഉറക്കമെന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സഹോദരങ്ങളെ, ഉറക്കം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. ഈ അനുഗ്രഹത്തിന് നാം അള്ളാഹുവിന് നന്ദി പറയുന്നുണ്ടോ? അതല്ല, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് നൽകിയ ഈ ഉറക്കം എന്നുള്ള വിശ്രമത്തെ നാം അത് കാര്യമായി ഗൗനിക്കാതെ നാം അങ്ങനെ അലസരായി അശ്രദ്ധരായി കഴിയുകയാണോ എന്ന് നാം ചിന്തിക്കണം. ഇത് അള്ളാഹുവിന്റെ ഓരോ നിഅമത്തുകളെ കുറിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. അതിന് നാം കൃത്യമായി നന്ദി ചെയ്യുന്നുണ്ടോ, ശുക്ർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം എപ്പോഴും ചിന്തിക്കണം. സഹോദരങ്ങളെ, ഉറക്കത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ദൃഷ്ടാന്തമായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്തു റൂമിൽ അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട പല ദൃഷ്ടാന്തങ്ങളും എണ്ണി എണ്ണി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും വേണ്ടി അവന്റെ റഹ്മത്ത് എന്ന നിലയിൽ അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു നൽകുകയാണ്. ഉറക്കത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നു എന്നുള്ളത്. അള്ളാഹു അത് ദൃഷ്ടാന്തങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആകാശഭൂമികളെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങളെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നാം ദിനേനെ ചെയ്തു വരുന്ന നമ്മുടെ ഒരു ദിവസത്തിലെ മൂന്നിലൊന്ന് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാലിലൊന്നെങ്കിലും നമ്മൾ മാറ്റിവെക്കുന്ന ഈ ഉറക്കം സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു പറയുകയാണ് വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവന്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങൾ ഉപജീവനം തേടുക എന്നുള്ളതും അവന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലഖൗമി യസ്മഊൻ, എന്നാൽ അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാകുന്നതാണ്, അല്ലാത്ത ആളുകൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്ക് അതൊന്നും മനസ്സിലാകുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉറക്കത്തിന് ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വജഅൽനാ നൗമകും സുബാത, ഉറക്കത്തെ നാം നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പ്രത്യേകമായി വളരെയധികം ആലോചിക്കേണ്ടതായ കാര്യങ്ങളാണ് അവൻ എണ്ണി എണ്ണി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒന്നാണ് ഉറക്കം. ആ ഉറക്കത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നത് കാണുക, അല്ലാഹു യതവഫൽ അംഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. നിങ്ങൾ നോക്കൂ, അള്ളാഹു പറയുകയാണ്, അള്ളാഹു ഓരോ ആത്മാവിനെയും അതിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ, അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തിരിച്ചു വിളിക്കും, പൂർണ്ണമായി അള്ളാഹുവിന്റെ അടുക്കൽ തിരിച്ചു വിളിക്കും. ഇനി അങ്ങ് അവധിയെത്തിയിട്ടില്ലാത്ത റൂഹുകളെ അള്ളാഹു ദിനേനെ വിളിക്കുന്നുണ്ട്. വല്ലതി ലം തമുത് ഫീ മനാമിഹ, അങ്ങനെ അവധിയെത്തിയിട്ടില്ലാത്ത, മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ആളുകളെ അള്ളാഹു ഉറക്കത്തിൽ അള്ളാഹു വിളിക്കുന്നുണ്ട്. ഉറക്കത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ റൂഹുകളും ചെല്ലുന്നു. ഫയുംസിഖുൽ ലതീ ഖദാ അലൈഹൽ മൗത്ത്, എന്നിട്ട് അള്ളാഹു ഏതൊരു ആത്മാവിനാണോ മരണം നിശ്ചയിച്ചിട്ടുള്ളത് അതിനെ മാത്രം അള്ളാഹു അവിടെ പിടിച്ചുവെക്കുന്നു. വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൽ മുസമ്മ, ബാക്കിയുള്ള ആത്മാവുകളെ ബാക്കിയുള്ള റൂഹുകളെ അള്ളാഹു ഇദാ ഭൂമിയിലേക്ക് തന്നെ അയക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യതഫക്കറൂൻ, ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹു ഉണർത്തുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നലെ നമ്മൾ ഉറങ്ങി പിന്നീട് എണീച്ചപ്പോൾ നമുക്ക് ആ റൂഹ് തിരിച്ചു നൽകിയത് കൊണ്ടാണ്. ആ റൂഹെങ്ങാനും അള്ളാഹു അവിടെ പിടിച്ചു വച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് നമ്മൾ ആരും തന്നെ നിണീക്കുകയില്ല. ആളുകൾ പറയും ഇന്നയാൾ മരിച്ചിട്ടുണ്ട് എന്ന ആളുകൾ പറയുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അവധി കുറച്ചുകൂടി നീട്ടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതെത്ര കാലം നൽകും എന്നുള്ളത് നമുക്കറിയുകയില്ല. നമ്മൾ എത്ര കാലം എപ്പോഴിത് മരിക്കും എന്നുള്ളത് നമുക്കറിയുകയില്ല. അള്ളാഹുവിന് അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത്, അവനെ മാത്രം ഇബാദത്ത് ചെയ്ത്, അവൻ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട്, അവൻ വിരോധിച്ച കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട്, എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ട് ഖേദിച്ച് അള്ളാഹുവിൽ മടങ്ങിക്കൊണ്ടുള്ള അവസ്ഥയിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും മരിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന്, ഉറക്കമെന്ന ഈ അനുഗ്രഹത്തിന് നാം നന്ദി കാണിക്കേണ്ടത് അവന്റെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറക്കവുമായി ബന്ധപ്പെട്ട ചില അദബുകൾ, ചില മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകൾ നമ്മൾ പാലിക്കുക വഴിയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഉറക്കമെന്ന വലിയ അനുഗ്രഹത്തിന്റെ അല്പമെങ്കിലും നമുക്ക് അള്ളാഹുവിനോട് തിരിച്ചു വീട്ടാൻ സാധിക്കുക. ഇൻഷാല്ലാ ഇന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറക്കവുമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില അദബുകൾ പഠിക്കുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കമെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്കും ഈ അദബുകൾ പാലിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഖേദകരമെന്ന് പറയട്ടെ, ജനങ്ങളിൽ അധിക ആളുകളും അള്ളാഹു നൽകിയ ഈ ഉറക്കം എന്ന വലിയ നിഅമത്തിനെ കുറിച്ച് അശ്രദ്ധരാണ്. അതിനാൽ തന്നെ അതിൽ അധിക ആളുകളും ആ ഉറക്കവുമായി ബന്ധപ്പെട്ട അദബുകൾ മര്യാദകൾ പാലിക്കുന്നവരല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഉറക്കം അതെത്രമാത്രം വലിയ നിഅമത്താണെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ ഒരിക്കലും തന്നെ ആ അദബുകൾ പാലിക്കാതെ പോകരുത്. അതിൽ നമുക്ക് സാധിക്കുന്ന എത്ര നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന വലിയ കാര്യമാണ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഉറങ്ങാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച വലിയൊരു കാര്യമാണ് വുളു എടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അതൈത മൽജഅക ഫതവദ വുളുഅക ലിസ്സലാ, നീ ഉറങ്ങുവാൻ വേണ്ടി നിന്റെ ഉരിപ്പിലേക്ക് നീ ചെന്നാൽ നീ നമസ്കാരത്തിന് എപ്രകാരമാണോ വുളു എടുക്കുന്നത് അതുപോലെ വുളു എടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങൾ, ഉറക്കത്തിന്റെ അദബുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, വളരെ നിസ്സാരമായ കാര്യമാണ്. വുളു എന്ന് പറയുന്ന അമല് തന്നെ ധാരാളം ശ്രേഷ്ഠതയുള്ള അമലാണ്. വുളുവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതിലൂടെ നമ്മുടെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ അതിലൂടെ ഉതിർന്നു പോകുന്നതാണ്, നമുക്കറിയുന്നതാണ്. എന്നാൽ ഈ ഉറങ്ങുന്ന സമയത്ത് ഊതുകൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. കാരണം അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഊതുകൊടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും അടുത്തുള്ള വസ്ത്രത്തിൽ ഒരു മലക്കിരിക്കുകയും ആ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലക്കുൻ. ആരെങ്കിലും രാത്രി താഹിറായി ശുദ്ധിയുള്ളവനായി കഴിച്ചുകൂട്ടി കഴിഞ്ഞാൽ അവന്റെ വസ്ത്രത്തിനുള്ളിൽ ഒരു മലക്ക് വന്നിരിക്കും. ഫലം യസ്തൈഖൽ ഇല്ലാ ഖാല മലക്കുൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത താഹിറുൻ. അവ ഈ മലക്ക് ഇപ്രകാരം പറഞ്ഞിട്ടല്ലാതെ അവൻ ഉണരുന്നില്ല. എന്താണ് മലക്ക് പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹു നിന്റെ ഇന്നാൽ ഇന്ന് അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ആ മലക്ക് പറയുകയാണ്. ഫഇന്നഹു ബാത താഹിറൻ, റബ്ബേ ഇവൻ അവൻ ശുദ്ധിയുള്ളവനായി കൊണ്ടാണ് രാത്രി കഴിച്ചുകൂട്ടിയത് എന്ന് ആ മലക്ക് അല്ലാഹുവിനോട് പറയുകയും ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടുകയും ചെയ്യുമെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, കാര്യം വളരെ നിസ്സാരമായിട്ടുള്ളതാണ്. ഒരു വുളു എടുക്കുക എന്നുള്ളത് വെറും ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ആ വുളുവോടുകൂടി തൊഹാറത്തോടുകൂടി ഉറങ്ങുകയാണെങ്കിൽ ഇതാ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, വലിയ അശുദ്ധിയുള്ള ആളുകൾ, ഭാര്യാഭർത്തൃ ബന്ധം പാലിച്ചയാളുകൾ, അവരെങ്ങനെയാണ് ഉറങ്ങേണ്ടത് എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർ ഉറങ്ങേണ്ടത് ഏറ്റവും കുറഞ്ഞത് വുളു എടുത്തുകൊണ്ടായിരിക്കണം. അവർക്ക് കുളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവൻ വുളുവെങ്കിലും എടുക്കണം. അബ്ദുല്ലാഹിബ്നു അബി ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തിന്റെ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു? അദ്ദേഹം ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടാകുന്നോ, അതല്ല ഉറങ്ങിയതിന് ശേഷമാണോ അദ്ദേഹം, പിന്നീടാണോ അദ്ദേഹം കുളിക്കാറുണ്ടായിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് സഹാബി ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് കുല്ലുൻ ദാലിക ഖദ് കാന യഫ്അൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ചെയ്തിട്ടുണ്ട്. റുബ്ബമാ ഇഗ്തസല ഫനാം, ചിലപ്പോൾ അദ്ദേഹം കുളിച്ചുകൊണ്ടാണ് ഉറങ്ങുക. വറുബ്ബമാ തവദ്ദഅ ഫനാം, ചിലപ്പോൾ അദ്ദേഹം വുളു എടുത്തുകൊണ്ട് ഉറങ്ങും. അപ്പോൾ സഹോദരങ്ങളെ, നാം വുളു എടുത്തുകൊണ്ട് ഉറങ്ങുക എന്നുള്ളത് മലക്കിന്റെ പ്രാർത്ഥന കിട്ടാനുള്ള വലിയൊരു കാരണമാണ്. അതുകൊണ്ട് അപ്രകാരം നിസ്സാരമാക്കി കാണാൻ പാടില്ല. നാം വുളു എടുക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വലിയൊരു സുന്നത്തിൽ പെട്ടതാണ്. അതുപോലെ നാം പാലിക്കേണ്ട മറ്റൊരു അദബ് എന്നുള്ളത്, സഹോദരങ്ങളെ, രാത്രിയുടെ അവസാനത്തിൽ നമുക്ക് എണീക്കാൻ സാധിക്കുകയില്ല എന്ന് നാം കാണുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തിൽ നമ്മൾ വിത്ര് നമസ്കരിച്ച് ഉറങ്ങുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീലായ എന്റെ സുഹൃത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസീയത്ത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ബിസലാസിൻ, മൂന്ന് കാര്യങ്ങൾ വസീയത്ത് നൽകി. എന്തൊക്കെയാണത്? സ്വയാമി സലാസി അയ്യാമിൻ കുല്ലി ഷഹർ, ഓരോ മാസത്തിലും മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വസീയത്ത് നൽകി. വറഖഅത്തൈ ദുഹ, ദുഹയുടെ രണ്ട് റക്അത്ത് നിസ്കരിക്കുവാനും. വ അൻ ഊതിറ ഖബ്ല അൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്രാക്കുവാനും വിത്ര നമസ്കരിക്കാനും എന്റെ ഖലീലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് നൽകിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. ഇത് ആരുടെ സംബന്ധിച്ചിടത്തോളമാണ്? രാത്രി അവൻ എണീറ്റ് നമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവൻ ഇഷ നമസ്കരിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി അവൻ വിത്ര നമസ്കരിച്ചുകൊള്ളുക. ഒന്നോ മൂന്നോ അവന് സാധിക്കുന്ന അത്ര അവൻ വിത്ര നമസ്കരിക്കാവുന്നതാണ്. ഇത് ഉറക്കവുമായി ബന്ധപ്പെട്ട സുന്നത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അത് നാം ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, വളരെ വലിയൊരു കാര്യമാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പാത്രങ്ങൾ മൂടിവെക്കുക. വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുള്ള പാത്രങ്ങൾ, അത് നാം മൂടിവെക്കേണ്ടതുണ്ട്. അതുപോലെ തീ അണക്കേണ്ടതുണ്ട്. അതുപോലെ ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലുകൾ അടക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഉറക്കവുമായി ബന്ധപ്പെട്ട സുന്നത്താണ്, രാത്രി നമുക്ക് ചെയ്യാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, ഖംലിഉ അൽആനിയത, നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങൾ മൂടി വെക്കുക. വഅജീഉ അൽബവാബ്, നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ പൂട്ടുക, വാതിലുകൾ നിങ്ങൾ അടയ്ക്കുക. വഅത്ഫിഉ അൽമസാബിഹ്, അതുപോലെ വിളക്കുകൾ, തീകൾ, അതെല്ലാം നിങ്ങൾ അണക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, അടുപ്പിലെ തീയോ മറ്റോ അണക്കാതെ, അങ്ങനെ നാം ഉണ്ടായാൽ എത്ര എത്ര അപകടങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്, വലിയ വലിയ അപകടങ്ങൾക്ക് കാരണമാകുക. ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധയാകാം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്ന നിലയിൽ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആപത്തുണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മദീനയിൽ ഇതുപോലെയുള്ള വലിയ ആപത്തുണ്ടായി. ദാ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല ഇഹ്തറക ബൈതുൻ ബിൽ മദീനത്തി അലാ അഹ്ലി മിനൽ ലൈ, ഒരിക്കൽ മദീനയിൽ അവിടെ രാത്രി സമയത്ത് ഒരു വീടിന് തീപിടിക്കുകയും അതിലുള്ള ആളുകൾക്കെല്ലാം കൊള്ളുകയും ചെയ്യുകയുണ്ടായി. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അറിയിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ഈ തീ എന്നുള്ളത് അത് നിങ്ങളുടെ ശത്രുവാണ്. അതിനാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ തീ നിങ്ങൾ അണക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണം? ഇതിനുള്ള കാരണവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പാത്രം മൂടുക, അതുപോലെ തന്നെ വിളക്കണക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നൽ ഫുവൈസിഖ തറുബ്ബമാ ജറത്തിൽ ഖത് ഫതീല ഫഅഹ്റഖത് അഹ്ലൽ ബൈത്ത്. ചിലപ്പോൾ ഫുവൈസിഖതായ കൊച്ചുതമ്മാടിയായ എലികൾ അവർ വന്ന് വിളക്കിന്റെ തീ വലിക്കുകയും അത് മുഖേന വീട്ടുകാരെ മുഴുവൻ കത്തിക്കുകയും ചെയ്യുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന് ആധുനിക കാലത്ത് ആളുകൾ ഉപയോഗിക്കുന്നത് ഗ്യാസും മറ്റുമൊക്കെയാണ്. അപ്പോൾ അത് കൃത്യമായി മൂടുക എന്നുള്ളത് ഇതിന്റെ സുന്നത്തിൽ പെടും എന്നുള്ളതിൽ സംശയമില്ല. സഹോദരങ്ങൾ, അത് നമ്മൾ വലിയ നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുന്ന ആളുകൾക്ക്, ചാണോട് ചാണ് സുന്നത്തുകൾ പിൻപറ്റുന്ന ആളുകൾക്ക് ദുനിയാവിൽ തന്നെ നൽകുന്ന വലിയ നേട്ടങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ ഇതാ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഖേദകരെന്ന് പറയട്ടെ, ചില ആളുകൾ ദുനിയാവിൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിൽ അതീവ താല്പര്യമായിരിക്കും. ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ എടുക്കും, പക്ഷെ അവർക്ക് ദുനിയാവിൽ കാര്യമായ നേട്ടമില്ല. സ്വന്തം ശരീരത്തിന് വലിയ പ്രയാസമുണ്ടാകുന്ന സുന്നത്തുകൾ എടുക്കാൻ അവർക്ക് പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ സുന്നത്തുകൾ ഇഷ്ടപ്പെടാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, ഉറങ്ങുമ്പോഴുള്ള മറ്റൊരു മര്യാദയാണ് വിരിപ്പ് കുടയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ അവ അഹദുക്കും ഇലാ ഫിറാശി ഫൽയംഫു ഫിറാശഹു ബിദാഖിലത്തി ഇദാരിഹി ഫഇന്നഹു ലാ യദരി മാ ഖൽഫഹു അലൈഹി. നിങ്ങളിൽ ഒരാൾ അവനാരെങ്കിലും വിരിപ്പിലേക്ക് പോയി അഥവാ ഉറങ്ങുവാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവന്റെ വിരിപ്പിന്റെ ഉൾവശം പിടിച്ച് കൊടയട്ടെ. കാരണം എന്താണതിൽ കൂടിയിരിക്കുന്നത് എന്ന് അവൻ അറിയില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ മറ്റു വല്ലതുമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അതിന് ഉൾവശം എടുത്തുകൊണ്ട് മൂന്ന് തവണ കൊടയട്ടെ എന്ന് മറ്റു റിവായത്തിൽ കാണാൻ സാധിക്കും. അത് ഉറക്കവുമായി ബന്ധപ്പെട്ട അദബുകളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കുക. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള കാര്യമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ഉറക്കവുമായി ബന്ധപ്പെട്ട മറ്റൊരു അദബാണ് ഉറങ്ങുമ്പോൾ വലതുവശം ചെരിഞ്ഞുറങ്ങുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇദാ അതൈത മൽജഅക ഫതവദ വുദുഅക ലിസ്സലാത്ത്. നിങ്ങൾ ഉറങ്ങുവാൻ വേണ്ടി വന്നാൽ ആദ്യം നിങ്ങൾ വുദു എടുക്കുക. സുമ്മൽ തജി അലാ ശിഖിഖൽ അയ്മൻ. പിന്നീട് നിങ്ങൾ തങ്ങളുടെ വലതുഭാഗം ചേർന്നുകൊണ്ട് നിങ്ങൾ കിടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ അവിടുന്ന് എപ്രകാരമാണ് ഉറങ്ങുന്നത് എന്ന് സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലഅയദഹു തഹ്ത ഖദ്ദിഹി. അവിടുത്തെ വലത്തെ കൈ അത് വലത്തെ കവിളിൽ വെച്ചുകൊണ്ടാണ് അവിടെ ചെരിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നതായി സഹാബികൾ പറഞ്ഞു തരികയാണ്. സഹോദരങ്ങൾ, അങ്ങനെ ഉറങ്ങുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നാം അത് പരമാവധി പാലിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ വലിയ നിഅമത്തിന് ശുക്ര എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്റുകൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ധാരാളം ദിക്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നമുക്ക് വളരെയധികം കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മനിൽ തജഅമൽ ജഅല്ലാ ലാ യസ്കുറുല്ലാഹ ഫീ കാനത അലൈഹി മിനല്ലാഹി തിറ. ആരെങ്കിലും ഒരാളുടെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ ചെന്നു അവൻ അള്ളാഹുവിനെ കുറിച്ചൊന്നും ഓർത്തില്ല എങ്കിൽ നാളെ അതവന് വലിയ ഖേദമായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ഉറങ്ങാൻ കടന്നു അള്ളാഹുവിന്റെ ഈ വലിയ നിഅമത്തിന് പകരമായി യാതൊന്നും അള്ളാഹുവിന്റെ ദിക്റും ചെല്ലാതെ നാം അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട അവസ്ഥയിൽ നമുക്ക് ഭൂമിയെ അള്ളാഹുവിന് ഓർക്കാത്ത ഓരോ സന്ദർഭത്തിലും അതെല്ലാം നഷ്ടമായിരുന്നു എന്ന് നമുക്ക് തോന്നും, ഖേദമായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ദിക്റുകൾ നാം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അവിടുന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അതിലേക്ക് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി അതിനുശേഷം ഊതിയിട്ട് അതിനുശേഷം ഓതി ശരീരത്തിൽ മുഴുവൻ തടവിയതായി കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഇദാ അവ ഇലാ ഫിറാശി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി
ثم نفث فيهما فقرأ فيهما قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس ثم يمسح بهما ما استطاع من جسده يبدأ بهما على رأسه ووجهه وما أقبل من جسده يفعل ذلك ثلاث مرات
എന്താണ് പറഞ്ഞത് രാത്രി വിരിപ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇരു കൈപ്പടങ്ങളും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലേക്ക് ഊതിക്കൊണ്ട് അല്പം തുപ്പലോടുകൂടി അതിലേക്ക് ഊതിക്കൊണ്ട് സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൻ നാസും എല്ലാം ഊതിക്കൊണ്ട് ശരീരത്തിൽ സാധ്യമായ സ്ഥലത്തെല്ലാം തടവും മുഖത്തും തുടങ്ങി പിന്നീട് സാധ്യമാവുന്ന സ്ഥലത്തെല്ലാം തടവും അങ്ങനെ മൂന്ന് തവണ തടവും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ് ഇപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ നേരെ കിന്നങ്ങ് ഉറങ്ങുകയല്ല മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ സുന്നത്തുകൾ അത് നാം പാലിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം കാരണം ആയത്തുൽ കുർസി അത് പിശാചിൽ നിന്നുള്ള രക്ഷയാണ് അവിടുന്ന് പറയുകയാണ് നീ നിന്റെ വിരിപ്പിലേക്ക് കിടന്നാൽ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ നിനക്കുണ്ടാകും ഒരു മലക്ക് നിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ രാവിലെ ആകുന്നതുവരെ പിശാചിൽ നിന്നുള്ള യാതൊരു ശല്യവും യാതൊരു ഉപദ്രവവും നിനക്കുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ സഹോദരങ്ങൾ ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്താണ് നാം അത് കാണാതെ പഠിക്കേണ്ടതുണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിസ്കാരത്തിന് ശേഷവും ചൊല്ലേണ്ട വലിയ ദിക്റാണ് അതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട വലിയ ഫദലുള്ള ദിക്റാണ് വലിയ ഫദലുള്ള ആയത്താണത് അത് നാം മനഃപ്പാഠമാക്കണം സഹോദരങ്ങളെ നമുക്ക് ദുനിയാവിലുള്ള നേട്ടങ്ങൾ ഇന്നാൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രമോഷനുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ പഠിക്കാൻ തയ്യാറാണ് ആയത്തുകളും ദിക്റുകളും പഠിക്കാൻ പറഞ്ഞാൽ ആളുകൾ പല ആളുകളും പറയും പ്രയാസമാണ് സഹോദരങ്ങൾ നമ്മൾ അതിന് അമിതമായ താല്പര്യം നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏതിനാണോ താല്പര്യം കൊടുക്കുക അതിനാണ് നാം കഷ്ടപ്പെടുന്നത് എന്നാണ് തെളിയിക്കുന്നത് കാരണം 40-ഉം 50-ഉം വയസ്സ് കഴിഞ്ഞ ആളുകൾ അവരുടെ ജോലി ആവശ്യത്തിന് വേണ്ടി ഇനി പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഇന്നാൽ ഇന്ന കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിക്കണം ഇംഗ്ലീഷിൽ അല്പം വിജ്ഞാനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല ചെറുപ്പക്കാരായ ആളുകൾ അവർ വിദേശത്ത് പോകുന്നു എന്നാൽ ഇന്ന കോഴ്സുകൾ പഠിക്കണം എന്നാൽ വലിയ ജോലികൾ കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ദുനിയാവിലുള്ള മുഴുവൻ കാര്യത്തെക്കാളും ശ്രേഷ്ഠമാണ് ഇന്നാൽ ഇന്ന ദിക്റുകൾ ഇന്നാൽ ഇന്ന അമലുകൾ എന്ന് പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ട് പോലും അതിനുവേണ്ടി യാതൊരു മെനക്കേടും നമ്മൾ നടത്തുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ നാം നേരത്തെ പറഞ്ഞതുപോലെ നാളെ വലിയ കേരളത്തിനിടെ വരുത്തും അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ദിക്റുകൾ ആയത്തുകൾ അതെല്ലാം നമ്മൾ മനഃപ്പാഠമാക്കുക അതിന്റെ ആശയം മനസ്സിലാക്കുക ഇത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വളരെയധികം ഉപകാരമുള്ളതാണ് അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ തന്നെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതുക അഥവാ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തും അതിനുശേഷമുള്ള ആയത്തും അത് ഓതുക എന്നുള്ളത് ഉറങ്ങുന്നതിന് മുമ്പുള്ള സുന്നത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈല കഫതാഹു ആരെങ്കിലും രാത്രിയിൽ ഈ രണ്ട് ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ ആമന റസൂൽ എന്ന് തുടങ്ങുന്നതും ശേഷമുള്ളതുമായ അവസാനത്തെ ആയത്ത് ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ അവൻ അത് തന്നെ മതിയാകുന്നതാണ് അവനല്ലാ ഖൈറും അവനല്ലാ ഷറും എന്നുള്ള രക്ഷയും ഇത് മുഖേന അവൻ ലഭിക്കും എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അപ്പോൾ സഹോദരങ്ങൾ ഇത് നാം പഠിക്കണം വളരെ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ചെറിയ ആയത്തിലാണ് ഒരു അര പേജ് മാത്രമാണുള്ളത് ഒരാൾക്ക് അല്പം നേരം അതിനുവേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ സഹോദര നിനക്ക് ദിനേന നിനക്ക് അള്ളാഹു നൽകിയ ഉറക്കം എന്ന വലിയ അനുഗ്രഹത്തിന് പകരമായി നിനക്ക് ഇതെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് നാം അത് പഠിക്കണം അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേയായി ചെയ്യേണ്ട മറ്റൊരു ദിക്റാണ് സഹോദരങ്ങളെ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് നീ 33 പ്രാവശ്യം ചൊല്ലുക അതുപോലെ അൽഹംദുലില്ലാ എന്നുള്ളത് നീ 33 പ്രാവശ്യം ചൊല്ലുക അള്ളാഹു അക്ബർ എന്നുള്ളത് നീ 34 പ്രാവശ്യവും ചൊല്ലി 100 തികയ്ക്കുക എന്നുള്ളത് വലിയ സുന്നത്തിൽപ്പെട്ടതാണ് ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ധാരാളം വീട്ടുജോലികൾ കാരണം പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു ഖാദിമിനെ വേണം ഒരു സഹായകനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ ആയിഷ റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും വീട്ടിൽ വരികയും ശേഷം അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു അലാ അദുല്ലുക്കും അലാ മാ ഹുവ ഖൈറുൻ മിൻ ഖാദിം ഖൈറുൻ ലക്കുമാ മിൻ ഖാദിം
ഒരു ഹാദിമിനെ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ, ഒരു വേലക്കാരനെ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ
ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും പിന്നീട് ഇപ്രകാരം പറയുകയും ചെയ്തു. ഇദാ ഔയ്തുമ ഇലാ ഫറാശിക്കുമ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വിരിപ്പിലേക്ക് കടന്നാൽ, ഔ അഖർതുമ മവാജിഅകുമ അല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പറയിൽ പ്രവേശിച്ചാൽ, ഫകബ്ബിറ അർബഅൻ വതലാസീൻ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് 34 തവണ പറയുക, വസബ്ബിഹ തലാസൻ വതലാസീൻ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ പറയുക, വഹ്മദ തലാസൻ വതലാസീൻ അൽഹംദുലില്ലാ എന്ന് 33 തവണ പറയുക, ഫഹാദാ ഖൈറുൽ ലക്കുമ മിൻ ഖാദിം ഇത് നിങ്ങളൊരു ഖാദിമിനെ, ഒരു വേലക്കാരനെ സ്വീകരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ദിക്റുകൾ എന്നുള്ളത് കേവലം നമുക്ക് വെറുതെ അർത്ഥം അറിയാതെ ഇങ്ങനെ ചൊല്ലുക എന്നുള്ളതല്ല, മറിച്ച് അതിന് ധാരാളം ഉപകാരങ്ങളുണ്ട്. ദുനിയാവിൽ തന്നെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ശക്തി പകരാൻ ഇത്തരം ദിക്റുകൾ ഉപകരിക്കുമെന്ന് പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് പറയുകയാണ്. സഹോദര, നമ്മുടെ ദിക്റുകൾ എത്രത്തോളമാണ്, നമ്മൾ കുറച്ച് ചൊല്ലുക പിന്നീട് ഒഴിവാക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ആഹ്ലാദങ്ങൾ വന്നാൽ അള്ളാഹുവിനെ മറന്നുപോകാൻ പാടില്ല. ഈ ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്ത അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമീങ്ങൾക്കുണ്ടായ വലിയ ഒരു ഫിത്നയായിരുന്നു മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായിരുന്ന സുഫീൻ യുദ്ധം, ആ യുദ്ധത്തിൽ പോലും അദ്ദേഹം ഈ ദിക്റുകൾ മറന്നിട്ടില്ല. അത്രയും പ്രയാസങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ പോലും അദ്ദേഹം ദിക്റുകൾ മറന്നിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഹദീസുകളെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറങ്ങുന്നതിന്റെ ഓരോ രൂപങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാം പ്രാർത്ഥനകൾ പഠിക്കണം, ഏതെല്ലാം രീതിയിൽ നിങ്ങൾ ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നെല്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم.
സഹോദരങ്ങൾ, ഉറക്കവുമായി ബന്ധപ്പെട്ട ആദാബുകളാണ് നാം മനസ്സിലാക്കി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു ഒരു വലിയ ഒരു അദബാണ്, വലിയൊരു മര്യാദയാണ്, നമ്മൾക്ക് എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും വസീയത്തുകൾ ഉണ്ടെങ്കിൽ അത് കടലാസിൽ എഴുതി വെക്കുക എന്നുള്ളത്, അത് എഴുതി വെച്ച് നമ്മുടെ തലയുടെ അടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഉറക്കവുമായി ബന്ധപ്പെട്ട വലിയ സുന്നത്താണ്. കാരണം കടം എന്നുള്ളത് അത് ആ കടത്തിന്റെ വിഷയത്തിൽ എഴുതി വെക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് അത് ആ വിഷയത്തിലാണ്. ആയത്ത് ദൈനംദിനം നമുക്കറിയാം, ഒരു പേജ് മുഴുവനുള്ള ആയത്താണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടം വീട്ടാൻ സാധിക്കാതെയാണ് നമ്മളെ ഖബറടക്കുന്നതെങ്കിൽ അത് നമുക്ക് അവിടെ ശിക്ഷ കിട്ടാൻ കാരണമാകും. അപ്പോൾ ആരെങ്കിലും അത് വീട്ടിൽ കഴിഞ്ഞാൽ നമുക്കത് മതിയാകുന്നതാണ്. പക്ഷെ ആളുകൾക്ക് നമുക്ക് കടമുണ്ടെന്ന് അറിയണമെങ്കിൽ അത് നാം എഴുതി വെക്കേണ്ടതുണ്ട്. നാം എഴുതി വെക്കാതെ നിന്നാൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്കോ അത് അറിയുകയില്ല. അപ്പോൾ അത് കൃത്യമായി എഴുതി വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ നിനക്ക് എന്തെങ്കിലും വസീയത്തുണ്ട്, ഇന്നത് ഇന്നയാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നീ എഴുതി വെക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. മാ ഹഖു മിൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യുരീദു അൻ യൂസിയ ഫീ യബീതു ലൈലതൈനി ഇല്ലാ വസീയതുഹു മക്തൂബത്തുൻ ഇൻദഹ. എന്തെങ്കിലും വസീയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അവന് ആ വസീയത്ത് തന്റെ തലക്കടുത്ത് എഴുതി വെക്കാതെ, തലേന്റെ അടുത്ത് എഴുതി വെക്കാതെ രണ്ട് രാത്രി കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് അർഹതപ്പെട്ടതല്ല. അവനതിന് ഹക്കില്ല. അവനത് എഴുതി വെക്കണം, കൃത്യമായി എഴുതി വെക്കണം എന്നുള്ളതാണ്. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തനിക്ക് എഴുതി വെക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടല്ലാതെ അദ്ദേഹം ഉറങ്ങാറില്ലായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വസീയത്തുണ്ട്, നമുക്ക് കടങ്ങളുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്ന രീതിയിൽ നമ്മൾ അത് എഴുതി വെക്കുകയും അവർ അറിയിക്കുകയും വേണം. അതല്ലാതെ നമ്മുടെ പേഴ്സണലായി എവിടെയെങ്കിലും എഴുതി വെച്ചാൽ പോരാ, നമുക്ക് മാത്രം തുറക്കാൻ കഴിയുന്ന എന്തെങ്കിലും രീതിയിൽ നമ്മൾ എഴുതി വെച്ചാൽ പോരാ, ആളുകൾ അറിയണം, നമ്മളല്ലാത്ത മറ്റൊരാൾ അറിയണം, എനിക്ക് കടമുണ്ടെന്ന് അറിയണം, എനിക്ക് ഇന്ന വസീയത്തുകൾ ഉണ്ടെന്ന് അറിയണം. കാരണം അതല്ലാതെയാണ് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുന്നതെങ്കിൽ നമ്മൾ അവിടെ തടഞ്ഞു നിർത്തുന്നതാണ്. സഹോദരങ്ങളെ, മുജാഹിദായ ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകൾ പോലും കടമുണ്ടെങ്കിൽ അവരവിടെ തടഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ട് കടമെന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ വസീയത്ത് നാം അത് എവിടെ നമ്മൾ എഴുതി വെക്കണം എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഉറക്കവുമായി ബന്ധപ്പെട്ട ഇന്ന് അധിക ആളുകളും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്, ഒരു അദബാണ് അത്തബ്കീർ, നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. ഉറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉറങ്ങാൻ നിർദ്ദേശിച്ചതായി കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, അബീ ബർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യക്റഹുന്നൗമ ഖബ്ലൽ ഇശാ വൽ ഹദീസ ബഅദഹ,
അവിടുന്ന് ഇശാ നിസ്കാരത്തിന് മുന്നേ ഉറങ്ങുന്നതും അതിനുശേഷം സംസാരിച്ചിരിക്കുന്നതും അവിടുന്ന് വെറുത്തിരുന്നു എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരിക. നദികെ ആളുകളുടെയും അവസ്ഥ എന്താണ്? അവർ നാട്ടിലേക്ക് വ്യാപിക്കുന്നത് തന്നെ ഇശാ നിസ്കാരത്തിന് ശേഷമാണ്. ഫുട്ബോൾ കളിയായും അതുപോലുള്ള മറ്റുള്ള വിനോദങ്ങൾക്കായും അതുപോലുള്ള എന്തെല്ലാം ഹറാമുകൾക്കായും ഒക്കെ ആളുകൾ ഇറങ്ങുന്നത് ഇഷാക്ക് ശേഷമാണ്. സഹോദരങ്ങളെ, അനുവദിക്കപ്പെട്ട സംസാരങ്ങൾ തന്നെ, അതിൽ വലിയ മസ്ലഹത്ത്, വലിയ ഉപകാരമൊന്നും ഇല്ല എങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുകയും കൂടി ചെയ്താൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഖൈറുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ദീൻ പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അനുവദിക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ന ഫിൽ ലൈലി ലസ, അദ്ദേഹം പറഞ്ഞു തരികയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി മുസ്ലിമീങ്ങൾക്ക് ബാധിച്ച കാര്യങ്ങൾ അത് സംസാരിക്കാൻ വേണ്ടി ഇശാക്ക് ശേഷം ഇരിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും മസ്ലഹത്ത്, ഉപകാരമുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിനക്ക് അനുവദിക്കപ്പെടും ഇശാക്ക് ശേഷം സംസാരിക്കുക, കൂടിയിരിക്കുക എന്ന് അനുവദിക്കപ്പെടും. അതല്ല എങ്കിൽ ഇശാ കഴിഞ്ഞ ആളുകൾ എത്രയും പെട്ടെന്ന് ഉറങ്ങാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഉറക്കത്തിന്റെ ശാസ്ത്രം തന്നെ പറയുന്നത് സഹോദരങ്ങളെ, രാത്രിയുടെ ആദ്യത്തിലുള്ള ഉറക്കം അതിന്റെ ഒരു മണിക്കൂർ, രാത്രിയുടെ അവസാനത്തിൽ രണ്ടു മണിക്കൂർ ഉറങ്ങുന്നതിന് തുല്യമാണെന്നാണ്. നീ ഇഷാക്ക് ശേഷം നാലു മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ നീ രാത്രിയുടെ അവസാനത്തിൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് തുല്യമാണ്. എങ്ങനെയാണ് നമ്മുടെ സലഫുകൾ രാത്രിയിൽ എണീറ്റ് നമസ്കരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സഹോദര, ഇതാണ് അതിന്റെ രഹസ്യം. അവർ ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല, ഇശ നമസ്കരിച്ചു കഴിഞ്ഞാൽ ദിക്റുകളിലും ദുആകളിലും മുഴുകിക്കൊണ്ട് അവർ നേരത്തെ കിടന്നുറങ്ങും. അങ്ങനെ രാത്രിയുടെ അവസാന യാമത്തിൽ അവർ എണീക്കും. നമ്മുടെ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയുടെ മൂന്നിലൊന്ന് ഭാഗമുണ്ടാകുന്ന സമയത്ത് അവർ എഴുന്നേൽക്കുകയും അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നാം മാതൃകയാക്കേണ്ടതാണ്. ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ, രാത്രിയുടെ അല്പമെങ്കിലും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങേണ്ടതുണ്ട്. നമുക്കിനി മൂന്നിലൊന്ന് സാധിക്കുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക, അള്ളാഹുവിനു വേണ്ടി ഒരു മൂന്ന് റക്അത്തെങ്കിലും നീ നിസ്കരിക്കുക. ഇത് നിനക്ക് അള്ളാഹു നൽകിയ ഈ വലിയ ഉറക്കം എന്നുള്ള നിഅമത്ത് സഹോദര, അതിനുള്ള ഒരു ശുക്റായിട്ട് നീ മനസ്സിലാക്കണം. നമുക്ക് വലിയ അജ്റുകൾ ലഭിക്കാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഹാജത്തുകളും എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങുകയും ഈ സമയം രാത്രിയുടെ അവസാനത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയും വേണമെന്ന് ഉപദേശിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഉറക്കത്തിൽ നിന്നും വേറെയും ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളത് രാത്രിയിൽ നമുക്ക് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഖബർ ശിക്ഷയിൽ നിന്നും നമ്മളെ തടയുന്ന കാര്യമാണ്. അൽമാനിഅഹ്, ഖബറിൽ നിന്നും നമ്മളെ തടയുന്ന, ശിക്ഷ തടയുന്ന കാര്യം എന്നാണ് സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. 30 ആയത്തുകൾ, വേഗം ഒരു 5 മിനിറ്റ് പോലും ആവുകയില്ല സഹോദരങ്ങളെ. അത് നമ്മൾ പാരായണം ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ്. അത് ഖബർ ശിക്ഷയിൽ നിന്നും നമ്മളെ തടയുന്നതാണ്. അതെല്ലാം നാം കൃത്യമായി പാലിക്കണം. അതുപോലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാലും നമുക്ക് ധാരാളം സുന്നത്തുകളുണ്ട്. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് തന്നെ നമ്മൾ അള്ളാഹുവിനോടുള്ള ദിക്റും ദുആയുമായിട്ടാണ്. ഒരാൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് ആദ്യം അതിനുള്ള നന്ദി പറയണം. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി, അള്ളാഹുവിനാണ് സ്തുതി. അല്ലദീ അഹ്യാന ബഅദമ അമാതന, എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചവനായ അള്ളാഹുവിനാണ് സ്തുതി. നാം ആദ്യം പറഞ്ഞുവല്ലോ, അള്ളാഹു ഓരോ രാത്രിയിലും നമ്മുടെ റൂഹ് എടുക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ ഇനിയും ജീവിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ് ആ റൂഹ് നമുക്ക് തിരിച്ചു നൽകുകയും നമ്മൾ കണ്ണു തുറന്ന് എണീറ്റ് വരുന്നതും ചെയ്യുന്നത് സഹോദര. അതുകൊണ്ട് നമ്മൾ അത് അള്ളാഹുവിന് അങ്ങേയറ്റം സ്തുതി പറയണം. അതുപോലെയുള്ള ധാരാളമായ സഹീഹായ ദിക്റുകളുണ്ട്. നാം അത്തരത്തിലുള്ള സഹീഹായ ദിക്റുകൾ കിട്ടുന്ന ഹിസ്ബുൽ മുസ്ലിം പോലെയുള്ള കിതാബുകൾ, അതിന്റെ പരിഭാഷ നമുക്ക് ലഭ്യമാണ്. നാം വാങ്ങുകയും അതിൽ നിന്ന് ഉറക്കത്തിന്റെ മര്യാദകൾ എടുത്ത് പഠിക്കുകയും ദിക്റുകൾ നാം മനഃപ്പാഠമാക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് സഹോദരങ്ങൾ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം നാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കാണാതെ പഠിക്കാൻ നമുക്ക് പ്രയാസമില്ല. നമ്മുടെ കച്ചവടത്തിന്റെ കണക്കുകൾ അത് നാം മറന്നുപോകുന്നില്ല. അതെല്ലാം നാം കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഇത്ര ഇത്ര അജ്റുകളുണ്ട്, ഇത്ര ഇത്ര പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു തന്ന ഈ ദിക്റുകൾ അത് നാം മറക്കുകയാണെങ്കിൽ, നാം പഠിക്കാതിരിക്കുകയാണെങ്കിൽ അത് നാളെ നമുക്ക് വെറും നഷ്ടം മാത്രമായിരിക്കും. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60-70 വർഷങ്ങൾ മാത്രം നമ്മളിവിടെ ജീവിച്ചു പോവുകയാണ്. ഇനി എത്ര വലിയ ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും നീ അധികകാലം ജീവിക്കില്ല. അത് ഉണ്ടാക്കിയതിൽ തന്നെ നീ എല്ലാം ആസ്വദിക്കാനും പോകുന്നില്ല. നിനക്ക് ബാക്കിയാവുക എന്നൊന്നും ഉണ്ടാകുക. നീ ഈ ആഹ്റത്തിനു വേണ്ടി നീ ഒരു ദിക്ര ചൊല്ലിയോ, ആഹ്റത്തിനു വേണ്ടി നീ ഒരു ഖുർആൻ ഓതിയോ, അത് മാത്രമായിരിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് നാം അതെല്ലാം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് നാം പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ. ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. അല്ലാഹുമ്മ ലാ തജ്അൽ ദുനിയാ അക്ബർ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ ولا تسلط علينا من لا يرحمنا. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعواتي يا قاضي الحاجات. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് മഗ്ഫിറത്തിന് വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ മുസ്ലിമീങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്കും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ ജീവിതത്തിൽ രോഗവും മറ്റ് പ്രയാസങ്ങളുമായി കഴിയുന്ന ആളുകൾക്കൊക്കെ നാം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിക്കൊണ്ട് മരിപ്പിക്കട്ടെ. വഹദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു അലാ നബീനാ വസല്ലം.